Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Kathopanishad in Malayalam, presented by G. Balakrishnan Nair. Thank you. Om Namah Shivaya.
അതാണ് യമൻ ചോദിക്കുന്നത്. ശബ്ദാൻ സ്പർശാംശ്ച മൈഥുനാൻ ഏതേനൈവ വിജാനാതി. ഈ ബോധരൂപമായ ആത്മാവിനാൽ തന്നെ അറിയപ്പെടുന്നു. കിമത്ര പരിശിഷ്യത്തെ, അല്ലെങ്കിൽ നചികേതസ്, ഇനിയിപ്പോ എന്താ വേണ്ടത് എന്ന് പറഞ്ഞാൽ, ആത്മാവ് തന്നെയാണ് ഇവയൊക്കെയായി രൂപപ്പെട്ടിരിക്കുന്നത്. അതിലൊക്കെ ആത്മാവിനെ കാണൂ, ഒക്കെ ബോധമാണെന്ന് കാണൂ, ബ്രഹ്മമാണെന്ന് കാണൂ. അതോടുകൂടി ഇന്ദ്രിയ നിയമനം സാധ്യമാവും. ഇന്ദ്രിയ നിയമനം സാധ്യമായാൽ ആത്മ സുഖാനുഭവം, ഇതാണ് നിയമം. പ്രസന്നത, ഉള്ളിൽ അതിരറ്റ പ്രസന്നത, സകല ദുഃഖങ്ങളെയും ഒഴിച്ചു മാറ്റുന്ന പ്രസന്നത, അതാണ് ഇന്ദ്രിയങ്ങളുടെ പിന്നാലെ പോകുന്നവരുടെ ചിത്രം വരച്ചു കാട്ടിയിട്ട് യമൻ നചികേതസിനോട് പറയുന്നത്. ഈശ ഇന്ദ്രിയ വിഷയങ്ങളെയൊക്കെ അനുഭവിക്കുന്നത് ഒരേ ഒരാത്മാവ് ബോധം, അതില്ലെങ്കിൽ അവയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവയെല്ലാം അത് തന്നെ, ആ ഭ്രമമൊക്കെ വസ്തു തന്നെ, ഭ്രമത്തെ വസ്തുവായി കാണൂ, ദുഃഖം തീർന്നു. സന്ധ്യയ്ക്ക് നടന്നുപോയപ്പോ ഒരു പാമ്പ് കിടക്കുന്നതായിട്ട് തോന്നി. അറിവുള്ള ആളിങ്ങനെ വിറയ്ക്കുന്നു, മോഹാലസ്യപ്പെടുമോ എന്ന് സംശയം. അപ്പോഴാണ് അറിവുള്ള ഒരാൾ വന്ന് പറഞ്ഞത്, നമ്മുടെ പാമ്പൊന്നുമില്ല, ഒരു കയറാണ്, തീർന്നു. ഒക്കെ വിറയലും തീർന്നു, എന്തൊരു സുഖം. മോഹാലസ്യവും തീർന്നു, ഒക്കെ തീർന്നു. അവിടെ കർമ്മമൊന്നും ആവശ്യമില്ല. ഇതാണ് ഇന്നലെ നമ്മൾ ബ്രഹ്മസൂത്രമെടുത്തപ്പോൾ പറഞ്ഞത്. വേദാന്തം വസ്തുവിനെ കാട്ടിത്തരുന്നു. ആ വസ്തുദർശനം സാധ്യമായാൽ ഒരു കർമ്മവും പിന്നെ ആവശ്യമില്ല. എല്ലാ സുഖവും സ്വാഭാവികമായി വന്നു ചേരുന്നു. പാമ്പെന്ന് കണ്ടുകൊണ്ടിരുന്ന കാഴ്ചയുടെ വസ്തുവിനെ കാട്ടിത്തരുന്നാൽ, പാമ്പ് കയറാണെന്ന് ബോധ്യമായാൽ ഭയവും തീർന്നു, വിറയലും തീർന്നു, എല്ലാ സുഖങ്ങളും മാറി. അതുപോലെ ഈ ഇന്ദ്രിയ വിഷയങ്ങൾ പലതായി കാണുന്ന ഭ്രമങ്ങളൊക്കെ ആനന്ദഘനമായ ആത്മാവാണെന്ന് കാണുന്ന നിമിഷം തീർന്നു. സംസാര ദുഃഖമെല്ലാം തീർന്നു. എല്ലാം നല്ലതും ചീത്തയും ധർമ്മവും അധർമ്മവും ഇവിടെ എന്തെന്ത് കാണുന്നുണ്ടോ ഉപനിഷത്ത് കഴിഞ്ഞ് നാളെ പറയാൻ പോകുന്നു. സംശയമില്ലാതെ യത്കിഞ്ച ജഗത്യം ജഗത്, ജഗത്തിൽ എന്തെന്തൊക്കെയുണ്ടോ സർവവും ഒരേ ആനന്ദഘനമായ വസ്തു എന്ന് ബോധ്യപ്പെടുന്ന നിമിഷം സകല ദുഃഖവും തീരുന്നു. ഈ വസ്തുത എന്താ മനസ്സിനെ പഠിപ്പിച്ചുകൂടെ? നമുക്കൊക്കെ കുറേശ്ശെ പഠിപ്പിച്ചുകൂടെ? എവിടെയും എപ്പോഴും ആർക്കും പഠിപ്പിക്കാം. കാണുന്നതൊക്കെ ഭഗവാൻ, ഈശാവാസ്യവിധം സർവം സംശയമില്ലാതെ ആവർത്തിച്ചു ഉപനിഷത്ത് പറയല്ലേ. അപ്പോ അങ്ങനെ ചിന്തിച്ചുറപ്പിച്ചൂടെ? വീട്ടിലായാലും വെളിയിലായാലും എവിടെയായാലും ആർക്കായാലും അത് ചിന്തിച്ച് ഉറപ്പിക്കാമല്ലോ. വീണ്ടും ഉപനിഷത്ത് ചോദിക്കുന്നു, എടോ ജാഗ്രത്തിൽ പലതും കാണുന്നു, സ്വപ്നത്തിൽ പലതും കാണുന്നു, പക്ഷെ കാണുന്നത് ഒരാളല്ലേ? സ്വപ്നാന്തം ജാഗരിതാന്തം ച ഉഭവ യേന അനുപശ്യത്തി മഹാന്തം വിഭുമാത്മാനം മത്വാ ധീരോ നശോചത്തി. ആ മന്ത്രമൊക്കെ ഒന്ന് വായിച്ചു നോക്കുക, പക്ഷെ അർത്ഥവും കൂടെ മനസ്സിലാക്കണം. വെറുതെ വായിച്ചു ഇതൊന്നും നമുക്ക് മനസ്സിലാവില്ല. ഇതൊക്കെ മഹാജ്ഞാനമാണ്. നമുക്ക് മനസ്സിലാകാത്ത ഒരു ജ്ഞാനവും അതിലില്ല. എന്നല്ല, ഇത്ര ലളിതമായ മറ്റൊരു കാര്യമില്ല. എന്താ സ്വപ്നാന്തം ജാഗരിതാന്തം ച? സ്വപ്നത്തിൽ നിങ്ങൾ കാണുന്നത്, ജാഗ്രത്തിൽ ഉണർന്നിരിക്കുമ്പോൾ കാണുന്നത്, ഉഭവും ഈ രണ്ടും. ഒരുപാട് കാര്യങ്ങളുണ്ട് സ്വപ്നത്തിൽ, എന്തൊക്കെയോ കാണുന്നു. ദേശകാലങ്ങൾ, കൊടുങ്കാട്, ആന, ദുഷ്ടമൃഗങ്ങൾ ഒക്കെ കാണുന്നു. ജാഗ്രത്തിൽ ഇതാ നിരവധി വസ്തുക്കൾ കാണുന്നു, നാനാത്വം. ഇവയെല്ലാം അല്ലയോ നചികേതസേ ഉഭവും ഏനാനുഭൂയത്തെ? ആരാ ഇതൊക്കെ അനുഭവിക്കുന്നത്? ഞാൻ സ്വപ്നം കണ്ടു, എന്തും കാണട്ടെ, കണ്ടത് ഞാൻ ഞാനില്ലയോ ഉണ്ടോ? സ്വപ്ന പദാർത്ഥങ്ങൾ ഒന്നുമില്ല. ആ സ്വപ്നത്തിന്റെ കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ. സ്വപ്നത്തിൽ നിരവധി കാഴ്ചകൾ കാണുന്നത് ഞാൻ എന്നെ തന്നെ ആ കാഴ്ചകളാക്കി മാറ്റിയിട്ട് കാണുകയല്ലേ. ഉണരുമ്പോ ഒന്നുമില്ല, ഞാൻ മാത്രം. അതുപോലെ തന്നെയാണ് ജാഗ്രതം. ആലോചിച്ച് ചിന്തിച്ചുറപ്പിക്കുന്ന ഒരാൾക്ക് ബോധസ്വരൂപമായ ആത്മാവാണ് ഈ കാഴ്ചകളൊക്കെ. എന്തുകൊണ്ട്? ബോധമില്ലയോ? ഇവയൊന്നുമില്ല. ഭാഗവതവും മറ്റും ആവർത്തിച്ചു പറയുന്ന യുക്തിയാണ്, ബോധമുണ്ടോ ജഗത്തുണ്ട്, ബോധമില്ലേ ജഗത്തില്ല. അതുകൊണ്ട് കാണുന്നതൊക്കെ ബോധം. ഉപനിഷത്ത് ദൃഷ്ടാന്തവും നൽകുന്നു, സ്വർണമുണ്ടോ ആഭരണമുണ്ട്, സ്വർണമില്ലേ ആഭരണങ്ങളില്ല. അതുകൊണ്ട് കാണുന്ന ആഭരണങ്ങളൊക്കെ സ്വർണം. ഇതാണോ നമുക്ക് പിടികിട്ടാത്ത വേദാന്തം? ഇത് പിടികിട്ടാൻ പിന്നെ എന്തിരിക്കുന്നു? പിടികിട്ടണമെന്ന് താല്പര്യമില്ല. താല്പര്യമുണ്ടെങ്കിൽ 5 മിനിറ്റ്. വളരെ ഗംഭീരന്മാരെന്ന് പറയുന്ന ചിലരെ പലപ്പോഴും ഞങ്ങൾ കണ്ടുമുട്ടാറുണ്ട്, വീട്ടിലൊക്കെ വരാറുണ്ട്. രണ്ടുപേരും ഒന്ന് ചോദിച്ചു, എന്താ സാർ സത്യം, ഈ കാണുന്നതൊക്കെ എന്താണ് സാർ? ഞാനൊരൊറ്റ വാക്യത്തിൽ പറഞ്ഞു, ബോധം. ഹേ, അതെന്താ സാർ ബോധം? ആ നിങ്ങളുടെ ഉള്ളിൽ ഞാനുണ്ട് എന്ന അനുഭവമില്ലേ? ആ ഉണ്ട് എന്ന് അനുഭവിക്കുന്ന വസ്തു തന്നെയാണ് ബോധം. ഈ കാണുന്നതൊക്കെ അത് തന്നെയാണ്. അപ്പൊ ഈ കാണുന്നതൊക്കെ അത് തന്നെയാണെന്ന് എങ്ങനെ പറയാൻ സാർ? ബോധമുണ്ടോ? ഇതൊക്കെ ഉണ്ട്, ഈ ജഗത്തുണ്ട്, അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങൾ. ബോധമുണ്ടോ? ഉണ്ട്. ബോധമില്ലേ? ഇല്ല. അതുകൊണ്ട് കാണുന്നതൊക്കെ ബോധം. നിങ്ങൾക്കിതിനെ എതിർത്ത് പറയാൻ പറ്റുമോ? എന്ത് യുക്തിയുണ്ട് പറയൂ, കേൾക്കട്ടെ. സ്വർണമുണ്ടോ? ആഭരണങ്ങളുണ്ട്. സ്വർണമില്ലേ? ആഭരണങ്ങളില്ല. അതുകൊണ്ട് ആഭരണങ്ങളൊക്കെ സ്വർണം. എന്തെങ്കിലും എതിർയുക്തിയുണ്ടെങ്കിൽ പറയൂ, കേൾക്കട്ടെ. മിണ്ടുന്നില്ല. വല്യ ഗംഭീരനായിട്ടൊക്കെ വന്നതാണേ ഇപ്പോ നമുക്കൊരു ചർച്ച ചെയ്ത് കളയാം. 1 മിനിറ്റ് ചർച്ച, നിശബ്ദം. സാർ സന്തോഷമായി, ഞാൻ പോയി വരാം. ഇറങ്ങിപ്പോവുകയാണ്. ഇതിൽ കൂടുതൽ എന്തിരിക്കുന്നു? ഇത് ഞാൻ പറയുന്നതല്ല, ഭാഗവതം ആവർത്തിച്ചു പറയുന്നു. ഭാഗം മംഗള ശ്ലോകത്തിൽ ജന്മാദ്യശയത്തോ അന്വയാതിതരത, അന്വയയുക്തി ഏതുണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ട്. ഇതരത, വ്യതിരേക യുക്തി ഏതില്ലെങ്കിൽ ഇതൊക്കെ ഇല്ല. അതിനെ കണ്ടുപിടിക്കൂ, തീർന്നു. പ്രപഞ്ചത്തിന്റെ സത്യം തീർന്നു. അത് തന്നെയാണ് ഉപനിഷത്ത് പറയുന്നത്, സ്വപ്നാന്തം ജാഗരിതാന്തം ച ഉഭവ്യേന അനുഭൂയത്തെ. ആ മഹാന്തം എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ആ സത്യത്തെ, വിഭും ഈ പലതായി കാണുന്നതൊക്കെ അതുതന്നെ, വിശേഷേണ ഭവിച്ചിരിക്കുന്നതൊക്കെ ആ സത്യം, മഹാന്തം വിഭും, അത് ശ്രദ്ധിക്കണം. എങ്ങും നിറഞ്ഞിരിക്കുന്നു, വിഭുവാണ്, പലതായി കാണപ്പെടുന്നു. ആത്മാനം നിങ്ങളുടെ ആത്മാവായി വർത്തിക്കുന്നു. ഞാനുണ്ട്, ഞാനുണ്ട് എന്നിങ്ങനെ നിങ്ങളുടെ ഉള്ളിൽ വ്യക്തമായി സ്ഫുരിക്കുന്നു. ഈ ആത്മാവിനെ മത്വ മനനം ചെയ്തറിയൂ. എങ്ങനെ? ഈ ആത്മാവുണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ട്, ആത്മാവില്ലെങ്കിൽ ഇതൊക്കെ ഇല്ല. അതുകൊണ്ട് ഇതൊക്കെ ആത്മാവ് തന്നെ. ആർക്ക് ചോദ്യം ചെയ്യാൻ കഴിയും? ഇത്ര ഗംഭീരമായ സത്യം, ഇത്ര ലളിതമായ സത്യം, കൊച്ചു കുഞ്ഞിനു പോലും മനസ്സിലാകുന്ന സത്യം ഗ്രഹിക്കാനും അതനുസരിച്ച് മനസ്സിനെ ഒന്ന് പാകപ്പെടുത്താനും കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ എവിടെ പോയാലും രക്ഷപ്പെടാൻ പോകുന്നില്ല. എവിടെ പോയാലും, ഏത് അവതാരപുരുഷന്റെ മുമ്പിൽ പോയാലും യാതൊരു രക്ഷയും കിട്ടില്ല, സംശയിക്കാനേ ഇല്ല. മഹാന്തം വിഭുമാത്മാനം മത്വ മനനം ചെയ്തറിഞ്ഞിട്ട് ധീരോ ന ശോചതി. ഉപനിഷത്ത് എന്ന് ഗംഭീരമായിട്ട് പറയുന്നു. അത് മനനം ചെയ്തറിയുന്ന ധീരൻ ദുഃഖിക്കുന്നില്ല. ഇവിടെ ഇതിനെക്കുറിച്ചാ ദുഃഖിക്കുക? ആകെ വസ്തു അത് ആനന്ദഘനം. മനുഷ്യൻ ഭ്രമിച്ച്, സ്വയം ഭ്രമിച്ച് തന്നെ തന്നെ പലതാക്കി കിടന്ന് പെടയുന്നതിനാരു കുറ്റക്കാർ? യൈമം മധ്വദന്തേത വീണ്ടും പറയുന്നു, ഏ ജീവാത്മാവ്, ഏ ജീവാത്മാവ് ദുഃഖിക്കുന്നല്ലോ. യമൻ പറയുകയാണ്, മഠയ ജീവാത്മാവ്, മണ്ണാങ്കട്ട എന്ത് ജീവാത്മാവ്, ഏ ഇമം മത്സതം വേദ, ഈ കർമ്മഫലം അനുഭവിക്കുന്ന ജീവാത്മാവുണ്ടല്ലോ, ആത്മാനം യൈമം മത്സതം വേദ, ആത്മാനം ജീവം അന്തികാ ഈശാനം ഭൂതഭവ്യസ്യ. എടോ നൈകേസേ, നിന്റെ ഉള്ളിലിത് അന്തിക, നിന്റെ ഉള്ളിലിരുന്ന് കർമ്മഫലം അനുഭവിക്കുന്നു എന്ന് ഭ്രമിക്കുന്ന ഈ ജീവാത്മാവുണ്ടല്ലോ, ജീവം അന്തിക ഈശാനം, ജഗത്തിന്റെ മുഴുവൻ ഈശ്വരനാണ്, ആ ഈശ്വരൻ മാത്രമേ ഉള്ളൂ, അല്ലാതെ അവിടെ പ്രത്യേകം ഒരു ജീവാത്മാവ് ഒന്നുമില്ല. ജീവാത്മാവ് എന്താണെന്ന് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞല്ലോ. ജൈവം മത്സതം, മത്സതം എന്ന് വെച്ചാൽ കർമ്മഫലം അനുഭവിക്കുന്നവൻ. ജൈവം മത്സതം വേദ, ആരറിയുന്നുവോ, ആരെ, ആത്മാനം ജീവം അന്തിക, നിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ജീവനെന്ന് പറയുന്ന ആത്മാവിനെ ആരറിയുന്നുവോ, എങ്ങനെ, ഈശാനം ഭൂതഭവ്യസ്യ, കഴിഞ്ഞതിന്റെയും വരാൻ പോകുന്നതിന്റെയും ഒക്കെ നീ എന്താവ്, അദ്ദേഹം തന്നെയാണ് ഈ ജഗത്തായി കാണപ്പെടുന്നത്. ഈശാനം ജീവമന്തികാത് തതോ ന വിജുഗുപ്സത്തെ, ഒന്നിനെയും വെറുക്കുന്നില്ല, ധർമ്മമെന്നോ അധർമ്മമെന്നോ ഒക്കെ പറഞ്ഞ് ഒന്നിനെയും വെറുക്കുന്നില്ല, അതായത് രാഗദ്വേഷങ്ങൾ ഉപേക്ഷിക്കുന്നു, അതുകൊണ്ട് അനന്തസുഖം അനുഭവിക്കുകയും ചെയ്യുന്നു. ഓഹോ, ഇങ്ങനെയൊക്കെയാണോ കാര്യങ്ങൾ? അതെ, ഇങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ. പിന്നെ എന്താ ഈ ഭ്രമമൊക്കെ ഉണ്ടാവാൻ കാര്യം? അത് ഭ്രമമൊക്കെ വസ്തുശക്തി തന്നെ വസ്തുവിനെ വെറുതെ പലതാക്കി കാണിക്കുന്നതാണ്. മരുഭൂമിയിൽ കാണുന്ന വെള്ളം, മരുഭൂമിയുടെ ശക്തി തന്നെ വെള്ളത്തിന്റെ രൂപം, ഇല്ലാത്ത വെള്ളത്തിന്റെ രൂപം കാണിക്കുന്നു. കയറിൽ കാണുന്ന പാമ്പ്, കയറിന് അങ്ങനെ ഒരു ശക്തിയുണ്ട്, കയറിയുന്നില്ല അങ്ങനെ ഒരു ശക്തിയുണ്ടെന്ന്. പാമ്പിനെ എങ്ങനെ കണ്ടു എന്ന ചോദ്യം വരുമ്പോ അതിനൊരു മറുപടിയായിട്ട് കയറിന്റെ ശക്തി കയറിനെ പാമ്പാക്കി കാണിച്ചു. വേറെ എന്തു പറയാൻ? ഭ്രമിക്കുന്നയാള് ചോദിക്കുകയാണ്, ഞാൻ എങ്കിലും ആ കയറിൽ എങ്ങനെ പാമ്പിനെ കണ്ടു? എടോ, അത് കയർ പാമ്പായി തോന്നാനുള്ള ഒരു ശക്തി കയറിലുണ്ട് എന്ന് വിചാരിച്ചോളൂ, ഇവിടെ ശക്തിയും ഇല്ല ഒന്നും ഞാൻ പറയുന്നതല്ലേ. വേദാന്തം അവസാനം പറയുന്നു, സിദ്ധാന്തോ അധ്യാത്മ ശാസ്ത്രാണാം സർവാപന്നതയവഹി. അധ്യാത്മശാസ്ത്രങ്ങളുടെ പരമസിദ്ധാന്തം എന്താ? എല്ലാം പുറമേ കാണുന്ന സകലതും ഇല്ലെന്ന് പ്രഖ്യാപിക്കുക. അങ്ങനെ സകലതും ഇല്ലെന്ന് പ്രഖ്യാപിച്ച സകലതും, അപ്പൊ അവിദ്യയുമില്ല, അവിദ്യയുമില്ല. സത്യം കണ്ടുകഴിഞ്ഞാൽ പിന്നെ ഏതാ അവിദ്യ? കയറിനെ കണ്ടുകഴിഞ്ഞാൽ അവിടെ പാമ്പുള്ളൂ. പിന്നെ കയറിന്റെ ശക്തി പാമ്പിനെ ഉണ്ടാക്കി എന്ന് പറയേണ്ട കാര്യമുണ്ടോ? സിദ്ധാന്തോ അധ്യാത്മശാസ്ത്രാണാം സർവാപന്നവ ഏവഹി ന അവിദ്യാസ്തി നോ മായ. അവിദ്യയില്ല, മായയില്ല, പിന്നെന്താ? സർവം ബ്രഹ്മേദമാദത്വം, ഈ ബ്രഹ്മമാണ് ഈ കാണുന്നത് മുഴുവൻ. എന്താ? ഏഷയേവഹി ബന്ധ നേദം ബ്രഹ്മേതി നിശ്ചയ ബന്ധമോക്ഷം. ധൈര്യമുണ്ടെങ്കിൽ ഇതാ ഇപ്പോ ഈ ഇരിക്കുന്ന നിമിഷത്തിൽ മനസ്സിനെ ഉറപ്പിക്കൂ. ബന്ധം എന്ന് പറയുന്നത് എന്താ? ഈ കാണുന്നതൊന്നും ബ്രഹ്മമല്ലെന്ന ചിന്ത, ബന്ധം. ഏഷയേവഹി ബന്ധ നേദം ബ്രഹ്മ, ഈ കാണുന്നതൊന്നും ബ്രഹ്മമല്ല. നേദം ബ്രഹ്മേതി നിശ്ചയ, ഇതാണ് ബന്ധം. ആ, അപ്പൊ പിന്നെ മോക്ഷം എന്താ? തീർന്നില്ലേ? ഏഷ ഏവഹി മോക്ഷ ഇതം ബ്രഹ്മേതി നിശ്ചയ, ഈ പ്രപഞ്ചം ബ്രഹ്മമാണ്. നിശ്ചയിക്കൂ മോക്ഷം, ബ്രഹ്മമല്ലെന്ന് നിശ്ചയിക്കൂ ബന്ധം. ബ്രഹ്മമാണെന്ന് നിശ്ചയിക്കുന്നത് ശാസ്ത്രീയ സത്യം, ബ്രഹ്മമല്ലെന്ന് നിശ്ചയിക്കുന്നത് അജ്ഞത, വസ്തുവിനെ കുറിച്ചുള്ള അറിവില്ലായ്മ, അജ്ഞത. അതുകൊണ്ടാണ് അല്ലയോ നചികേതസേ യൈമം മധ്വതം വേദ ആത്മാനം ജീവമന്തികാത് ഈശാനം ഭൂതഭവ്യസ്യ തതോന വിജുഗുപ്സത്തെ. ആ ജീവനെ സകലത്തിന്റെയും ഈശ്വരനായി കണ്ടാൽ, എല്ലാം ആ ജീവൻ തന്നെയെന്ന് കണ്ടാൽ ഒന്നിനോടും രാഗദ്വേഷങ്ങളില്ല. പിന്നെ എന്താ ഇതൊക്കെ സംഭവിച്ചത്? സംഭവിച്ചത് യാ പ്രാണേന സംഭവതി, ഈ പ്രാണൻ സ്പന്ദിക്കുന്നതായി തോന്നുമ്പോൾ ബ്രഹ്മശക്തിയായ മായയാണ് പ്രാണനെ സ്പന്ദിപ്പിക്കുന്നത്. പാമ്പിനെ കാണുമ്പോഴാണ് കയറിന് പാമ്പായി തോന്നിപ്പിക്കാനുള്ള ഒരു ശക്തിയുണ്ട് എന്ന ചിന്തയ്ക്കു പോലും വഴിയുണ്ടാകുന്നത്. കയറിനെ മാത്രമേ കാണുന്നുള്ളൂവെങ്കിൽ പാമ്പിനെ ഉണ്ടാക്കാനുള്ള ശക്തി കയറിനുണ്ടെന്ന് ചിന്തിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അങ്ങനെ പ്രാണന്റെ ഉത്പത്തിയോടൊപ്പം യാ എല്ലാം സ്പഷ്ടം. പ്രാണേന സംഭവത്തി അതിഥി, ഒടുവിൽ ഇതിനെല്ലാം ഈ ദേവി തന്നെ ഭക്ഷിക്കുകയും ചെയ്യും. അതിഥി എല്ലാത്തിനെയും ഭക്ഷിക്കുന്നവൾ. യാ പ്രാണേന സംഭവത്യതിഥിർ ദേവതാമയി, ദേവതയാണ് ഗുഹാം പ്രവിശ്യ തിഷ്ടന്തി, അവളും മനുഷ്യഹൃദയത്തെ ആശ്രയിച്ചു വർത്തിക്കുന്നു. ഹൃദയം ഭ്രമിക്കുമ്പോൾ ശക്തി, ഭ്രമിക്കാതിരിക്കുമ്പോൾ ശക്തിയുമില്ല ഭ്രമവുമില്ല, ഈശ്വരൻ മാത്രം. ഗുഹാം പ്രവിശ്യ തിഷ്ടന്തി ഭൂതേഭിർ യാ വ്യജായത, ഇവിടെ പലതുണ്ടെന്ന് തോന്നുന്ന തോന്നലിനോടൊപ്പമാണ് ഈ ദേവിയുടെയും ഉത്പത്തി. അതിനു മുമ്പ് ദേവിയുമില്ല, ഒന്നുമില്ല, ഒരു ദേവൻ മാത്രമേ ഉള്ളൂ, പരമാത്മാവ്. യാ ഭൂതേഭിർ വ്യജായത, അല്പസംസ്കൃതം അറിയാവുന്നവർക്ക് വാക്കുകളൊക്കെ സ്പഷ്ടം. യാ പ്രാണേന സംഭവത്തി, ഈ എനർജി സ്പന്ദിക്കാൻ തുടങ്ങുമ്പോഴാണ് ഈ ദേവിയും ഉണ്ടെന്നൊരു തോന്നൽ വരുന്നത്. മായ അതിഥിർ എല്ലാം ഒടുവിൽ അവൾ തന്നെ ഭക്ഷിക്കുകയും ചെയ്യും. ദേവതാമയി ഗുഹാം പ്രവിശ്യ തിഷ്ടന്തിയും, അവനവന്റെ ഉള്ളിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു. ഗുഹാം പ്രവിശ്യ തിഷ്ടന്തിയും ഭൂതേഭിർ യാ ഭൂതേഭിർ വ്യജായത യതശ്ചോദയതി സൂര്യോ അസ്തം യത്ര ച ഗച്ഛതി മഹാന്തം തം ദേവാ സർവേ അർപ്പിതാഹ തതു നാത്യേതി കശ്ചന. എടോ നചികേതസേ, ഈ സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു. എവിടെ അസ്തമിക്കുന്നു? ഒരു വേദാന്തിക്ക് അത്യന്തം സ്പഷ്ടം. സൂര്യൻ എവിടെയാ ഉദിക്കുന്നത്? നിങ്ങളുടെ ബോധത്തിൽ. എവിടെ അസ്തമിക്കുന്നു? ബോധത്തിൽ അസ്തമിക്കുന്നു. സൂര്യൻ ഒരു നാമവും രൂപവും, വേറെ ഒരു സൂര്യനുമില്ല. എന്താ വസ്തു? ബോധം. അതാണ് ബോധത്തെ അറിഞ്ഞാലെല്ലാം അറിഞ്ഞു. എന്താ സൂര്യനെന്ന് ചോദിച്ചാൽ വേദാന്തിക്കൊരു സംശയമില്ല. ഈ പുറമേ കാണുന്നത് ഒരു രൂപം, സൂര്യനെന്ന പേര്. ഏത് വസ്തുവാണ് ഈ രൂപം കൈക്കൊണ്ടിരിക്കുന്നത്? ബോധം. ബോധത്തിൽ ഉദിച്ചതാണ് സൂര്യന്റെ രൂപവും നാമവും. വളയുടെ രൂപവും നാമവും സ്വർണത്തിൽ ഉദിച്ചതാണ്. വള സ്വർണത്തിൽ ഉദിക്കുന്നു, സ്വർണത്തിൽ അസ്തമിക്കുന്നു. അതുകൊണ്ട് വസ്തു സ്വർണം. വള എന്നൊരു പുതിയ വസ്തുവില്ല. എത്ര സ്പഷ്ടം. യഥസ്ഥ ഉദയതി സൂര്യോ, സൂര്യൻ എവിടെ നിന്ന് ഉദിക്കുന്നുവോ, സൂര്യനെന്ന രൂപവും നാമവും. ഇത് കൂടുതൽ ഈ സൂര്യനെ ഏത് ശാസ്ത്രജ്ഞൻ എന്ത് മനസ്സിലാക്കാൻ പോവുകയാണോ? ഒന്നുമില്ല. മനസ്സിലാക്കുന്നതെന്താ? വേറൊരു നാമവും സൂര്യൻ എന്ന് പറയുന്നത് എനർജി. എനർജി എന്ന് പറഞ്ഞാൽ വേറൊരു രൂപം, വേറൊരു പേര്. അവിടെയും വസ്തുബോധം തന്നെ. സ്വർണത്തെ കമ്പിയാക്കിയാൽ കമ്പി ഒരു രൂപം, പേര്. വളയാക്കിയാൽ വേറൊരു രൂപം, പേര്. വസ്തുവിന് മാറ്റമില്ല. സൂര്യന് ഇനി എന്തൊക്കെയായി? ഒരു ശാസ്ത്രജ്ഞൻ വിഭജിച്ചാലും വേറൊരു രൂപം, വേറൊരു പേര്, വസ്തുവേദ ബോധം. കാരണം ബോധമില്ലയോ, അവിടെ ഒരു രൂപവുമില്ല, ഒരു നാമവുമില്ല. ഗംഭീരമായ ശാസ്ത്രം, ഐൻസ്റ്റീനെ പോലും അത്ഭുത പരതന്ത്രനാക്കിയ ശാസ്ത്രം, ഇത് വിട്ടിട്ട് നമ്മൾ എവിടെ പോകാനാണ്? ഈ ഉപനിഷത്തിന്റെ ശാസ്ത്രം യഥസ്റ്റ ഉദയതി സൂര്യോ, എവിടെ നിന്നാണോ സൂര്യൻ ഉദിക്കുന്നത്, നമ്മളിവിടെ എവിടെ നിന്നോ സൂര്യൻ ഉദിച്ചു വരുന്നു. സൂര്യൻ എന്നുള്ളത് ഒരു രൂപം, വേറെ എന്തിരിക്കുന്നു സൂര്യനിൽ? സൂര്യൻ എന്ന പേര്, ഈ രൂപം എവിടുന്ന് ഉദിച്ചു, എവിടെ ഉദിച്ചു? ബോധത്തിൽ. എവിടെ അസ്തമിക്കുന്നു? ബോധത്തിൽ. ഇല്ലാതാവുന്നു, അതാണ് അസ്തമനം. യഥസ്തോദയതി സൂര്യോ അസ്തം എത്ര ച ഗച്ഛതി, എവിടെയാണോ അസ്തമിക്കുന്നത്. തം സർവേ ദേവാഹ അർപ്പിത, ഇടത് വൈകേതസേ, സൂര്യൻ മാത്രമല്ല, നീ ഏതേത് ദേവന്മാരെയൊക്കെ ഉള്ളതായി കരുതുന്നുവോ ആ ദേവന്മാരൊക്കെ നിന്നാണ് സൂര്യന്റെ ഉദയവും അസ്തമയും ഇരിക്കട്ടെ. തം ദേവാ സർവേ അർപ്പിതാഹ, ശിവനും വിഷ്ണുവും ലോകപാലന്മാരും മനുഷ്യരും ഗന്ധർവന്മാരും ഒക്കെ നമ്മളൊക്കെ, ഞാനും നിങ്ങളും ഒക്കെ എവിടെ ഉദിക്കുന്നു? ബോധത്തിൽ, ഒരു രൂപം. ഇപ്പം നമ്മളൊക്കെ ഒരു രൂപം, ഓരോ പേര്. എവിടെയാ ഉദിച്ചിരിക്കുന്നത്? ബോധത്തിൽ. എവിടെ അസ്തമിക്കും? ബോധത്തിൽ. എങ്ങനെ അറിയാം? ബോധമുണ്ടോ, ഞാനുണ്ട്, നീയുണ്ടത്. പ്രജ്ഞാനം ബ്രഹ്മ, അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാണ്. എന്തുകൊണ്ട്? ഞാൻ ബോധമാണ്. ബോധമില്ലെങ്കിൽ ഞാനില്ല. പിന്നെ ഈ ഞാൻ ഇപ്പൊ കാണുന്ന ഞാൻ ബോധത്തിലൊരു രൂപം, ഒരു പേര്. തം ദേവാ സർവേ അർപ്പിതാഹ, അല്ലയോ നചികേതസേ, ഈ ലോകത്ത് കാണുന്ന സകല ദേവന്മാരും അഗ്നിയും വായുവും യമനും സൂര്യനും ചന്ദ്രനും ഒക്കെ അർപ്പിതാഹ, അതിൽ അർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആ നാമരൂപങ്ങളെല്ലാം അതിൽ അടങ്ങുന്നു. സതുമാത്യേതി കശ്ചന, അതിനെ കടന്നു നിൽക്കാൻ ഒരു ദേവനും സാധ്യമല്ല. ആഭരണ നാമരൂപങ്ങൾക്ക് ഇതുവരെ ഉണ്ടായതായാലും ശരി, ഇനിമേലുണ്ടാകാൻ പോകുന്നതായാലും ശരി, നാമരൂപങ്ങൾക്ക് സ്വർണത്തെ കടന്നു നിൽക്കാനേ സാധ്യമല്ല. എല്ലാം സ്വർണം. സതുമാത്യേതി കശ്ചന, ആരും ഒന്നും അതിനെ കടന്നു നിൽക്കുന്നില്ല. ഒക്കെ ബോധം, ഒക്കെ ബ്രഹ്മം. ചിന്തിക്കുന്തോറും അത്ഭുതമായ സത്യം. ഈ സത്യത്തെ ചിന്തിച്ചുറപ്പിച്ചാൽ അത്ഭുതകരമായ ശാന്തി, സുഖം, അതൊക്കെ ഇനിയും ഉപനിഷത്ത് വിസ്തരിച്ച് പറയാൻ പോകുന്നു. ഇവിടം വരെ നമുക്കിന്ന് നിർത്താം. നാളെ ഇനി വരുന്നത് എന്താ? ആവർത്തിച്ച് ഉപനിഷത്ത് പറയുകയാണ്, ഇവിടെ പലതില്ലടോ, പലതില്ല. അടുത്ത മന്ത്രം തന്നെ അതാണ്. സ്വർഗത്തെന്തുണ്ട്, ഇവിടെ എന്തുണ്ടോ അതേ സ്വർഗത്തിലുള്ളൂ, അവിടെ എന്തുണ്ടോ അതേ ഇവിടെ ഉള്ളൂ. പലത് കാണുന്നവൻ മരണത്തിൽ നിന്ന് മരണത്തിലേക്ക് പോയേണ്ടി വരും. ഇതാണിനി അടുത്ത മന്ത്രങ്ങളിലെ പ്രധാന പ്രതിപാദ്യ വിഷയം. ഇത്രയും ഇന്ദ്രിയ നിഗ്രഹം നടത്താൻ നമ്മെ പ്രേരിപ്പിച്ചു. ബാക്കി ഇനി ഈ തത്വം ഒന്നുകൂടെ ഉറപ്പിക്കാനാണ്. ആവർത്തിച്ച് ആവർത്തിച്ചുറപ്പിക്കുക, അത്രേ ഇവർത്തിയുള്ളൂ. നാളെ നമുക്ക് നാലാം വല്ലിയുടെ ബാക്കി ഭാഗം തീർക്കാം. പിന്നെ രണ്ട് വല്ലി കൂടെ ഉണ്ട്. കഠോപനിഷത്ത് അത്യന്തം ലളിതമാണ്. ഗീത വളരെയധികം ഈ കഠോപനിഷത്തിന്റെ സംഗ്രഹമാണ്. അതുകൊണ്ട് ഉപനിഷത്തും ഗീതയും ഗീതയുടെ വ്യാഖ്യാനവും വിശദമായ വ്യാഖ്യാനവും ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ശിവാരവിന്ദം മഹാഭാഷ്യം വായിച്ചു വായിക്കുക. ഒന്നും തള്ളിക്കളയാതെ ഈ പരമമായ സത്യത്തെ ആവർത്തിച്ച് മനനം ചെയ്ത് ഇതിനെതിരായി വല്ല ശാസ്ത്രയുക്തിയും കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് വാശിയോടെ ചിന്തിക്കുക. ഞാൻ പറയുകയല്ല, കൃഷ്ണൻ പറയുകയാണ്, അർജുന ഞാൻ നിനക്ക് ജ്ഞാനം ഉപദേശിച്ചു, വിമർശയിതശേഷേണ, ഇങ്ങനെ പറയുന്ന വേറൊരു ശാസ്ത്രം എവിടെ കിട്ടും? അശേഷേണ വിമർശ്യ, ഇത് കൃഷ്ണൻ പറഞ്ഞതല്ലേ, കൃഷ്ണനോ ആരുമാവട്ടെ പറഞ്ഞത് സത്യമാണോ എന്ന് വിമർശിച്ച് ബോധ്യപ്പെടുന്നെങ്കിൽ അംഗീകരിക്കാം. അർജുന, ഇല്ലെങ്കിൽ യഥേച്ഛസി തഥാ ഗുരു, നിന്റെ ഇഷ്ടം പോലെ ചെയ്യും. എനിക്കിപ്പോ അതിലൊന്നും വലിയ നിർബന്ധമൊന്നുമില്ല എന്നാണ് കൃഷ്ണനും അവസാനം പറയുന്നത്. അതുകൊണ്ട് പരമാവധി പുസ്തകം വായിച്ചും ചർച്ച ചെയ്തും അറിവുള്ളവരുമായി ചർച്ച ചെയ്തും ഈ സത്യം ഉറപ്പിച്ച് കഴിയുമെങ്കിൽ ജീവിതത്തെ ധന്യമാക്കാൻ ശ്രമിക്കുക. അതിന് ജഗതീശ്വരൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.